ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോ ഹെഡ്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവ സന്ദേശം.
അനിഷ്ട സംഭവങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരുന്ന മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശയും സുരക്ഷിതത്വവും പകർന്നു തരുന്നത് ഒന്നു മാത്രം, ദൈവത്തിന്റെ തിരുവചനം. തിരുവചനത്തിലെ ചിന്തകൾ താങ്കളുടെ ജീവിതത്തിൽ പുതുജീവൻ പകരും, വേദനിക്കുന്ന മനസ്സുകളിൽ സാന്ത്വനം നൽകും, ഏകാഗികൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അരുളും. ദൈവവചനം ക്രമമായി പഠിക്കുവാൻ ശ്രമിക്കൂ. ജീവസന്ദേശം. ത്യാഗത്തിൻ വിലയറിയ സ്നേഹത്തിൻ മാധുര്യമറിയ ത്യാഗത്തിൻ വിലയറിയ ഹൃദയത്തിൽ ശാന്തിതൻ സംഗീതം പകരും സ്വർഗീയ സന്ദേശം.
പ്രകാശമേകും ജ്ഞാനമാം പ്രദോഷം വരയും കൂട്ടിനാ പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവ സന്ദേശം. ജീവദാതാവിൽ വചനം ജീവനും ഭക്തിക്കുമായി ജീവദാതാവിൻ വചനം അന്നന്നു ബലമേകുമാത്മീയ മന്ന യേശുവിൻ സന്ദേശം.
ഉത്പത്തിപുസ്തകം 39 അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞതായിരുന്നല്ലോ യോസഫിന്റെ ജീവിതത്തിലെ അതീവ താല്പര്യജനകമായ ചില രംഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരുന്ന ഈ ഭാഗം. നല്ല രസമായ സംഭവങ്ങൾ തന്നെ. എന്നാൽ ഈ 40 അധ്യായം യോസഫിന്റെ അനുഭവങ്ങളിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ആകെപ്പാടെ ഒരു നീക്കമില്ലാത്ത അന്തരീക്ഷം. യോസഫിനെ നാം കാരാഗ്രഹത്തിൽ തന്നെയാണ് കാണുന്നത്. ഫറവോന്റെ പാനപാത്രവാഹകരുടെ പ്രമാണിയുടെ നന്ദികേടു മൂലം യോസഫ് കാരാഗ്രഹത്തിൽ തന്നെ താമസിക്കുകയും ഒന്നും മുൻപോട്ട് നീങ്ങാത്ത ഒരു സാഹചര്യത്തിൽ ആയിത്തീരുകയും ചെയ്തു. ഇതിന്റെ എല്ലാം അർത്ഥം എന്താകുന്നു എന്നൊരു പക്ഷെ നാം അറിയാതെ തന്നെ ചോദിച്ചെന്നിരിക്കും. ഞാൻ പറയട്ടെ, ഇതെല്ലാം യോസഫിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും നിറവേറ്റുകയായിരുന്നു. നാം ഈ അധ്യായം പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കും. 37 അധ്യായം നാം പഠിച്ചപ്പോൾ ഞാൻ ചെയ്ത പ്രസ്താവന, അതിലേക്ക് താങ്കളുടെ ശ്രദ്ധയെ ഞാൻ ഒന്നുകൂടി തിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ആളത്വത്തിലും അനുഭവങ്ങളിലും യോസഫിനെ പോലെ സാമ്യമുള്ള മറ്റൊരു വ്യക്തിയും തിരുവചനത്തിൽ ഇല്ല. ക്രിസ്തുവിന്റെ ആളത്വത്തിലും അനുഭവങ്ങളിലും യോസഫിനെ പോലെ സാമ്യമുള്ള മറ്റൊരു വ്യക്തിയും തിരുവചനത്തിലില്ല. 37 അധ്യായത്തിൽ തന്നെ യോസഫും യേശുക്രിസ്തുവും തമ്മിലുള്ള ചില സാമ്യങ്ങൾ നാം കാണുകയുണ്ടായി. ഇപ്പോൾ നാം യോസഫിന്റെ ജീവിതത്തിൽ വളരെ മുൻപോട്ട് വന്നിരിക്കുകയാണല്ലോ. നമുക്കിവിടെ നിന്ന് ചില സാമ്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, യോസഫിനെ തന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് അയച്ചു. യേശു ക്രിസ്തുവിനെയും തന്റെ സഹോദരന്മാരുടെ അടുത്തേക്കാണ് അയച്ചത്, അതെ, ഇസ്രായേൽ ഗ്രഹത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക്. രണ്ട്, ഒരു കാരണവുമില്ലാതെ യോസഫിനെ തന്റെ സഹോദരന്മാർ വെറുത്തു. തന്നെക്കുറിച്ച് തന്നെ യേശു കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്, ഒരു കാരണവും കൂടാതെ അവരെന്നെ പകച്ചു എന്ന്. മൂന്നാമതായി, തന്റെ സ്വന്തം സഹോദരങ്ങളാൽ യോസഫ് വിൽക്കപ്പെട്ടു. തന്റെ സ്വന്തം സഹോദരങ്ങളിൽ ഒരാളാൽ യേശു കർത്താവും വിൽക്കപ്പെട്ടു. നാലാമതായി, യോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റെങ്കിൽ കർത്താവായ യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റു. അഞ്ചാമതായി, യോസഫിനെ കൊല്ലുവാൻ സഹോദരന്മാർ കളമൊരുക്കി. യേശുവിനെ കൊല്ലുവാനും തന്റെ സഹോദരന്മാരാണ് ക്രമീകരണം ചെയ്തത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. ആറാമതായി, യോസഫിനെ ഒരു പൊട്ടക്കുഴിയിലിട്ടു. അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു മരണത്തിന്റെ സ്ഥാനമായിരുന്നു. യേശു കർത്താവിനെ ക്രൂശിക്കുകയുണ്ടായി. ഏഴാമതായി, യോസഫിനെ ആ കുഴിയിൽ നിന്നും കരയ്ക്ക് കയറ്റി. യേശു കർത്താവ് മരിച്ചവരിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എട്ടാമതായി, യോസഫ് തന്റെ പിതാവിനെ അനുസരിച്ചു. യേശു കർത്താവും തന്റെ പിതാവിനെ അനുസരിച്ചു. അതുകൊണ്ട് അവന് പറയുവാൻ കഴിഞ്ഞത് പിതാവിന് പ്രസാദമുള്ള പ്രവൃത്തി താൻ എപ്പോഴും ചെയ്തു എന്നത്രേ. തന്റെ സഹോദരന്മാരെ അന്വേഷിക്കുവാനാണ് യോസഫിന്റെ പിതാവ് അവനെ അയച്ചത്. തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്റെ പിതാവിന്റെ ഹിതം ചെയ്യുവാനാണ് അവൻ വന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. യോസഫിനെ അവന്റെ സഹോദരന്മാർ കളിയാക്കി. അവൻ വരുന്നത് അകലെ നിന്ന് കണ്ട സഹോദരന്മാർ പറഞ്ഞത് സ്വപ്നക്കാരൻ വരുന്നു എന്നത്രേ. യേശു കർത്താവിനെ തന്റെ സഹോദരന്മാർ ആക്ഷേപിച്ചു. അവൻ ക്രൂശിലായിരുന്നപ്പോൾ പോലും അവർ അവനെ പരിഹസിച്ചു. അവർ പറഞ്ഞത് അവൻ ക്രിസ്തു ആകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്നും താഴെ ഇറങ്ങി വരട്ടെ എന്നത്രേ. 11-ാമതായി, യോസഫിനെ അംഗീകരിക്കുവാൻ അവന്റെ സഹോദരന്മാർ വിസമ്മതിച്ചു. ക്രിസ്തുവിന്റെ സഹോദരന്മാർ, അതെ യഹൂദന്മാർ, യേശുവിനെ അംഗീകരിക്കുവാൻ കൂട്ടാക്കിയില്ല. 12-ാമതായി, യോസഫിനെ കൊല്ലുവാൻ അവർ കൂടിയാലോചിച്ചു. യേശു കർത്താവിനെ കൊല്ലുവാനും അന്നത്തെ മത നേതാക്കന്മാർ, അതെ അവന്റെ സഹോദരന്മാർ കൂടി ആലോചിച്ചു എന്ന് നാം കാണുന്നു. 13-ാമതായി, രക്തം ഇറ്റുറ്റു വീഴുന്ന വിധത്തിൽ യോസഫിന്റെ അങ്കി അവർ പിതാവിന്റെ അടുത്തെത്തിച്ചു. അവർ യേശു കർത്താവിന്റെ അങ്കിക്കായി ചീട്ടിട്ടു. 14-ാമതായി, മിസ്രൈമിലേക്ക് വിൽക്കപ്പെട്ടതിന് ശേഷം യോസഫിനെ അനേകം വർഷത്തേക്ക് കണ്ടിട്ടില്ല. ക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഞാൻ തിരികെ വരുന്നതുവരെ അവർ അവനെ കാണുകയില്ല എന്നത്രേ. 15, ലോകവും ജഡവും പിശാചും യോസഫിനെ പരീക്ഷിച്ചു, എന്നാൽ അവൻ എതിർത്തു നിന്നു. യേശു കർത്താവും ലോകത്താലും ജഡത്താലും പിശാചിനാലും പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ വിജയം വരിച്ചത് അവൻ തന്നെയാണ്. 16, ഭൗതിക അർത്ഥത്തിൽ ആ കാലയളവിലെ ലോകത്തിന്റെ രക്ഷകനായി യോസഫിനെ കണക്കാക്കാവുന്നതാണ്. അവൻ ലോകത്തെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ചല്ലോ. എന്നാൽ എല്ലാ അർത്ഥത്തിലും യേശു കർത്താവ് സർവ്വലോകത്തിന്റെയും രക്ഷകനാണ്. 17, യോസഫ് തന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടവനായി. അവർ അവനെ ജാതികളുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവന് തന്നെ തന്നെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അവനെ അന്യായമായി കുറ്റപ്പെടുത്തി. യേശു കർത്താവിനെയും തന്റെ കൂടെയുണ്ടായിരുന്ന സഹോദരൻ മത നേതാക്കന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കുകയും അവർ ജാതികളുടെ കൈകളിൽ കൊടുക്കുകയും ചെയ്തു. അവൻ നിഷ്കളങ്കനായിരുന്നു. 18, കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് ഇഷ്ടം തോന്നി. യേശുവിന്റെ കാര്യത്തിലാണെങ്കിൽ റോമൻ ശതാധിപൻ പറഞ്ഞത് സത്യമായി ഇവൻ ദൈവപുത്രനായിരുന്നു എന്നത്രേ. 19, യോസഫിനെ കുറ്റവാളികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. അവൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്ക് ഒരു അനുഗ്രഹമായിരുന്നു. അതേസമയം അപ്പക്കാരുടെ പ്രമാണിക്ക് അവൻ ന്യായവിധി നടത്തി. യേശു കർത്താവിനെ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിച്ചില്ലേ? ഒരാൾ ശിക്ഷിക്കപ്പെട്ടു, മറ്റേയാൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇനിയും ചില സാമ്യങ്ങൾ കൂടിയുണ്ട്. മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്കത് കാണാവുന്നതാണ്. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്ന അധ്യായത്തിൽ, അതായത് 40-ാം അധ്യായത്തിൽ, നാം കാണുവാൻ ആരംഭിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, ഈ സമയത്ത് യോസഫ് കാരാഗ്രഹത്തിലായിരിക്കേണ്ടതിന്റെ ദൈവോദ്ദേശം എന്താകുന്നു എന്നതത്രേ. ഇനി നമുക്ക് 40-ാം അധ്യായത്തിലൂടെ മുൻപോട്ട് പോയി ഒന്ന് പഠിക്കാം. 40-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കിക്കാട്ട്. അനന്തരം മിസ്രയീം രാജാവിന്റെ പാനപാത്ര വാഹകനും അപ്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ 2 ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ച് അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിലാക്കി. ഇപ്പോൾ വായിച്ച് കേട്ടതൊരിക്കലും യാദൃച്ഛികമായിരുന്നില്ല എന്നോർക്കണം. ഇതെന്താകുന്നു വെളിപ്പെടുത്തുന്നത്? മിസ്രൈമിലെ ഫറവോന്റെ നിയമ നിബന്ധിതമല്ലാത്തതും സ്വേച്ഛാധിപത്യപരവുമായ സ്ഥാനം തീർച്ചയായും ഇത് വെളിപ്പെടുത്തുന്നു. അപ്പക്കാരന്റെ പ്രമാണി എന്തു കുറ്റമാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ രാവിലത്തെ പ്രാതലിനുണ്ടാക്കിയ അപ്പമെല്ലാം കരിച്ചു കളഞ്ഞു കാണും. അത്രമാത്രം, ഏതോ ചെറിയ കുറ്റത്തിന് ഫറവോൻ അവനെ പിടിച്ച് ജയിലിലടച്ചു. പാനപാത്രവാഹകൻ എന്തു കുറ്റമായിരിക്കും ചെയ്തത്? അതും ഊഹിക്കുവാൻ മാത്രമേ കഴിയൂ. ചിലപ്പോൾ അവൻ ഒരു ഗ്ലാസ് വീഞ്ഞുമായി ഫറവോന്റെ അടുത്തേക്ക് വന്നപ്പോൾ കാല് തട്ടി ആ പേർഷ്യൻ പരവതാനിയിൽ മുഴുവൻ വീഞ്ഞ് തൂകിച്ചു കാണും. ആ, എനിക്കറിയില്ല. ഫറവോന്റെ പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും എന്തുകൊണ്ട് ജയിലിലായി എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ അവരെ യോസഫ് ആയിരുന്നിടത്ത് തന്നെയാണ് അടച്ചിരുന്നത്. ഈ കാരാഗ്രഹത്തിൽ പോലും യോസഫ് വളരെ നല്ല ഒരു സ്ഥാനം വഹിച്ചിരുന്നു. അവൻ എവിടെല്ലാം ചെന്നുവോ അവിടെല്ലാം അവന്റെ കഴിവ് അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത് എത്ര വാസ്തവമാണ്. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. യോസഫിന്റെ കാര്യത്തിൽ ഇത് വാസ്തവമായിരുന്നു എന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടെ ദൈവം യോസഫിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാലാം വാക്യത്തിൽ നാം കാണുന്നത് അകമ്പടി നായകൻ അവരെ യോസഫിന്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറെ കാലം തടവിൽ കിടന്നു. ഇവരുമായി യോസഫ് ശരിക്കും ഇടപഴകി. കാരണം അവരെ നോക്കുന്ന ചുമതല യോസഫിനായിരുന്നല്ലോ. അവർ കാരാഗ്രഹത്തിൽ ആയിരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുന്ന ജോലി യോസഫിനായിരുന്നു. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നത് മിസ്രയും രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായിരുന്ന രണ്ടുപേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസഫ് അവരുടെ അടുക്കൽ വന്നു നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. യോസഫ് ഒരു പ്രസാദാത്മകനായ വ്യക്തിയായിരുന്നു. എല്ലായ്പ്പോഴും പ്രസന്നവദനായി ഉടൻ മറുപടി നൽകുവാൻ തയ്യാറായി നിൽക്കുന്ന പ്രകൃതക്കാരൻ. അവനിതാ ഒരു പ്രഭാതത്തിൽ ഫറവോന്റെ ഈ ഉദ്യോഗസ്ഥന്മാരെ വിഷാദമൂകരായി കാണുന്നു. ആകെ ഇരുണ്ട മുഖത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. ശ്രദ്ധിച്ചാലും 7-8 വാക്യങ്ങൾ അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, അത് എന്നോട് പറവീൻ എന്ന് പറഞ്ഞു. ഇതിൽ യോസഫ് സകല മഹത്വവും ദൈവത്തിന് നൽകുന്നു. കുറെ കൂടി കഴിയുമ്പോൾ വേറൊരു എബ്രായ യുവാവിനെയും ഇതേ അവസ്ഥയിൽ, അതായത് ഒരു വിദേശ രാജധാനിയിൽ സകല മഹത്വവും ദൈവത്തിന് നൽകുന്നവനായി നാം കാണുന്നു. അതെ, ദാനിയേലും ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രവർത്തിച്ചു. ഇന്ന് ദൈവമക്കൾ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനായി താങ്കളും ഞാനും ചെയ്യുന്നതെന്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് വേണം ചെയ്യുവാൻ. ദൈവത്തിന് തന്നെ മഹത്വം ലഭിക്കും എന്നുറപ്പു വരുത്തുക. ദൈവം താൻ ആഗ്രഹിക്കുന്നതിനൊപ്പം നമ്മിൽ പലരെയും അനുഗ്രഹിക്കുവാൻ സാധിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, നാം എന്തെങ്കിലും അത്ഭുതകരമായത് പ്രാപിച്ചു കഴിയുമ്പോൾ നാം ചിന്തിക്കും, ആ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിനെന്തോ ദൈവത്തെ സ്തുതിക്കുവാനാണ് എന്ന്. എത്ര പ്രാവശ്യം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ താങ്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നു സുഹൃത്തെ? സാധിക്കുന്നതുവരെ തല തല്ലിക്കരഞ്ഞ് പ്രാർത്ഥിക്കും. അത് ലഭിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനയും കുറയും. ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ലഭിച്ചതെന്നുള്ള ചിന്തയിൽ നന്ദികേടും ജീവിതത്തിൽ. ഈ പ്രവണത ദൈവം അംഗീകരിക്കില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യോസഫ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അവൻ അങ്ങനെ തന്നെ ചെയ്തു. അവൻ പറഞ്ഞത് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ. ഈ ഭാഗത്തിനെ വളരെയധികം ചിന്തിപ്പിച്ച വേറൊരു കാര്യം എന്തെന്നാൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ യോസഫിന് മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലാണ്. വാസ്തവത്തിൽ യോസഫാണ് ആകെ കരഞ്ഞ് വിളിച്ചിരിക്കേണ്ടത്. 28 വയസ്സുള്ള ഈ നല്ല യൗവനക്കാരൻ ഒരു തെറ്റും ചെയ്യാതെ ഒരു കഷ്ടത്തിന് പുറത്ത് വേറൊരു കഷ്ടത്തിൽ എത്തിച്ചേരുന്നു. 1-2 ദിവസമല്ല, 11 നീണ്ട വർഷങ്ങളായി അവനിത് അനുഭവിക്കുവാൻ തുടങ്ങിയിട്ട്. നാം ആയിരുന്നെങ്കിൽ ലോകത്തെ മുഴുവനും ശപിച്ചുകൊണ്ട് ദൈവത്തെ പള്ളു പറഞ്ഞ് അങ്ങനെ ഒതുങ്ങിക്കൂടിയനുമില്ലേ? അതേസമയം യോസഫിനെ നോക്കിക്കേ, അവൻ തന്റെ ചുറ്റുപാടുകൾക്ക് അതീതമായി ജീവിക്കുകയാണ്. എവിടെയായാലും അവൻ അവിടെ വിശ്വസ്തനായി തന്നെ ഇരിക്കുന്നു. മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കുന്നു. തന്നോടുകൂടി ഉണ്ടായിരുന്ന രണ്ടുപേരുടെ മുഖം വിഷാദമായപ്പോൾ യോസഫ് അതറിഞ്ഞു. സുഹൃത്തെ, ഒരു ദൈവവൈതലിന്റെ അവസ്ഥയാണ് വാസ്തവത്തിൽ നാം ഇവിടെ കാണുന്നത്. തന്റെ കഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിനെ വലുതായി കണ്ട് സഹായിക്കുവാൻ തയ്യാറാകുന്നു. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസ് ചെയ്തതും ഇതുതന്നെയാണല്ലോ. ദൈവത്തിലുള്ള ആശ്രയം ഒന്നും മാത്രമേ അതിന് നമ്മെ സഹായിക്കൂ. യോസഫിനെ പോലെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാം. അങ്ങനെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും തങ്ങളുടെ സ്വപ്നങ്ങൾ യോസഫിനെ അറിയിക്കുകയും യോസഫ് അവയുടെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്ക് ലഭിച്ച വ്യാഖ്യാനം വളരെ നല്ലതും അപ്പക്കാരുടെ പ്രമാണിക്ക് ലഭിച്ചത് മോശവുമായിരുന്നു. പഴയ നിയമകാലങ്ങളിൽ ദൈവം സ്വപ്നങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് രസകരമാകുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ആ വിധത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് നാം കാണുന്നില്ല. അതിന് കാരണവുമുണ്ട്. ഇന്ന് ദൈവവചനം പൂർണ്ണമായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്ക് സ്വപ്നങ്ങൾ ആവശ്യമില്ല. പ്രത്യേകിച്ച് ദൈവഹിതം അറിയുവാൻ നമുക്ക് സ്വപ്നങ്ങൾ ആവശ്യമില്ല. എന്നാൽ പഴയ നിയമകാലങ്ങളിൽ ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിച്ചു. അന്ന് അവൻ അവർക്ക് അർത്ഥവത്തായ പ്രതീകങ്ങളും ഉപയോഗിക്കുകയുണ്ടായി. വീഞ്ഞ് പകരുന്നതിനെ കുറിച്ച് ഒരു പാനപാത്രവാഹകന് മനസ്സിലാകും. അതത്രേ അവൻ ഫറവോന്റെ അടുത്ത് ചെയ്തിരുന്നത്. യോസഫ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുകയും പാനപാത്രവാഹകരുടെ പ്രമാണി 3 ദിവസത്തിനുള്ളിൽ പഴയ ജോലിയിൽ തിരികെ പ്രവേശിക്കും എന്ന് ഉറപ്പായി പറയുകയും ചെയ്തു. 14-ാം വാക്യം എന്നെ നോക്കിക്കാട്ടെ. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. അത് കേട്ടിട്ട് സങ്കടം തോന്നുന്നില്ലേ? യോസഫ് പറയുന്നത് 3 ദിവസത്തിനുള്ളിൽ നീ ഇവിടെ നിന്നും വെളിയിലാകും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ദ്രവിച്ചു പോകുക മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചല്ലോ, എന്നെ മറക്കരുതേ. തുടർന്ന് യോസഫ് തന്റെ പശ്ചാത്തലം അല്പം പാനപാത്രവാഹകരുടെ പ്രമാണിയോട് പറയുന്നു. 15-ാം വാക്യത്തിൽ നാം കാണുന്നത് എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടുപോന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഞാൻ കരുതുന്നത് യോസഫിനു വേണ്ടി ഫറവോനോട് പറയാമെന്ന് പാനപാത്രവാഹകരുടെ പ്രമാണി വാക്കു പറഞ്ഞു കാണുമെന്നത്രേ. തുടർന്ന് അപ്പക്കാരുടെ പ്രമാണി തന്റെ സ്വപ്നം അറിയിക്കുന്നതും യോസഫ് അതിനുള്ള വ്യാഖ്യാനം അറിയിക്കുന്നതും അത്രേ നാം കാണുന്നത്. അയാൾക്ക് ലഭിച്ച ആ വാർത്ത വളരെ ദുഃഖകരമായിരുന്നു. ഏതായാലും സംഗതി അങ്ങനെ തന്നെ നടന്നു. 20 മുതലുള്ള വാക്യങ്ങൾ. 3-ാം നാളിൽ ഫറവോന്റെ തിരുനാളിൽ അവൻ തന്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. തന്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്രവാഹകരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തു. പാനപാത്രവാഹകരുടെ പ്രമാണിയെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവന്റെ സ്ഥാനത്താക്കി. അപ്പക്കാരുടെ പ്രമാണിയെയോ അവൻ തൂക്കിച്ചു. യോസഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. പാപം യോസഫ്. ഇപ്പോൾ ഇതൊരു ആശയറ്റ വിഷമ അവസ്ഥയായി തീരുന്നു എന്ന് തോന്നുന്നില്ലേ? ഇവിടെ ഇതാ, അവനിപ്പോൾ ഒരു അടിമ മാത്രമല്ല, പിന്നെയോ വ്യാജമായി കുറ്റപ്പെടുത്തപ്പെട്ടവനും ആയിരിക്കുന്നു. ആ പാപം ചെറുപ്പക്കാരന്റെ അവസ്ഥയിലേക്കൊന്ന് ഇറങ്ങി ചിന്തിക്കുമോ? ഏതോ വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാൾക്കെന്നതുപോലെ തന്നെ ആ ജയിലഴികൾ യോസഫിനും യാഥാർത്ഥ്യമായിരുന്നു. ആരെയെങ്കിലും കൊന്നിട്ട് വന്നവനും ഒരു തെറ്റും ചെയ്യാതിരുന്ന യോസഫിനും ആ ജയിലഴികൾ ഒരുപോലെയായിരുന്നു. ആ പാവം ഇതാ ഇവിടെ അവനെ മറക്കുകയെന്നത് പൊത്തിഫേറിന്റെ ഉദ്ദേശമായിരുന്നു. തന്റെ സ്വന്തം ഭവനത്തിലെ അപകീർത്തി മൂടിവെക്കുവാൻ പൊത്തിഫേർ സ്വീകരിച്ച മാർഗം അതായിരുന്നു. പൊത്തിഫേറിന്റെ മൂടിവെക്കലിന് വില കൊടുക്കേണ്ടി വന്നത് യോസഫാണ്. യോസഫിനാകെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ആശ എന്തായിരുന്നെന്നാൽ ആ പാനപാത്രവാഹകരുടെ പ്രമാണി അവനെ ഓർക്കുമെന്നും അവൻ ഫറവോനോട് തന്റെ കാര്യം പറയുമെന്നതും മാത്രമായിരുന്നു. അതും കൂടി ഇല്ലാതെ വന്നാൽ പിന്നെ അങ്ങനെ കിടന്ന് നശിക്കുകയല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്ന് യോസഫിന് അറിയാമായിരുന്നു. ഫറവോന്റെ ചെവിയിൽ എത്തുവാനുള്ള അതിമഹത്തായ ഒരു മാർഗമായി ഇത് തോന്നാം. എന്നാൽ ആ പാനപാത്രവാഹകരുടെ പ്രമാണി തന്റെ സ്ഥാനത്ത് വീണ്ടും കയറിപ്പറ്റിയപ്പോൾ, ഫറവോന്റെ പ്രീതി സമ്പാദിച്ച് ജോലിയിൽ തുടർന്നപ്പോൾ പാവം യോസഫിനെ കുറിച്ച് മുഴുവനായി മറന്നു കളഞ്ഞു. കഷ്ടമായി തോന്നുന്നു എങ്കിൽ ഞാൻ പറയട്ടെ, ഒരു ഉദ്ദേശത്തിനായി യോസഫിനെ അവിടെ തന്നെ ഇട്ടേക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നെയും താങ്കളെയും പലപ്പോഴും അപ്രകാരമാക്കി തീർക്കാറുണ്ട്. അങ്ങനെ ഒരവസരത്തിലൂടെയാണോ താങ്കൾ ഇപ്പോൾ പോകുന്നതെന്ന് ആർക്കറിയാം? അഥവാ ആ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് ചെന്ന് ഇപ്രകാരം പറഞ്ഞെന്നിരിക്കട്ടെ, യജമാനനെ, എന്റെ കൂട്ടത്തിൽ അവിടെ ഒരു തടവുകാരൻ ആ ജയിലിൽ കിടപ്പുണ്ടായിരുന്നു. അവൻ പാവം, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവനെ അവിടെ ഇടേണ്ട ഒരു കാര്യവുമില്ല. വ്യാജമായി അവനിൽ കുറ്റം ചുമത്തിയതാണ്. അവൻ എന്റെ സ്വപ്നം എനിക്ക് വ്യാഖ്യാനിച്ചു തന്നു. നല്ല ആ മനുഷ്യനെ സ്വതന്ത്രനാക്കി വിടാമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അത് കേട്ട് ഫറവോൻ യോസഫിനെ സ്വതന്ത്രനാക്കി വിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനേ എന്ന് താങ്കൾക്ക് ഊഹിക്കാമോ? അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലേ. ഫറവോൻ ആ സ്വപ്നം കണ്ട് അത് വിവരിച്ചു കൊടുക്കുവാൻ ആളെ തിരയുമ്പോൾ യോസഫ് കനാൻ ദേശത്ത് തന്റെ വീട്ടിലായിരുന്നേനെ. യോസഫിനെ എത്രയും അടുത്തു തന്നെ സൂക്ഷിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അവനെ സൂക്ഷിക്കുവാൻ യോജിച്ച ഒരു സ്ഥലം തന്നെ ആയിരുന്നു കാരാഗ്രഹം. ഫറവോന് ആവശ്യമുള്ളപ്പോൾ കണ്ടുപിടിക്കുവാൻ ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു സ്ഥാനത്ത്, അത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ധൈര്യം കെടുത്തുന്ന സംഭവ വികാസങ്ങളുടെ മധ്യത്തിൽ പോലും ദൈവം തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് യോസഫ് വിശ്വസിച്ചു. അവിടെ വിശ്വാസത്തിന്റെ വ്യക്തമായ ഫലങ്ങളും കാണുവാൻ ഉണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളോടും യോസഫ് വിശ്വസ്തനായിരുന്നു. അവൻ പുത്തിഫേറിനോട് വിശ്വസ്തനായിരുന്നു. കാരാഗ്രഹത്തിൽ അതിന്റെ പ്രമാണിയോട് അവൻ വിശ്വസ്തനായിരുന്നു. അവൻ ദൈവത്തോടും വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് എല്ലായ്പ്പോഴും മഹത്വം കൊടുത്തിരുന്നു. മുൻപോട്ട് പഠിക്കുമ്പോൾ നാം കാണുവാൻ പോകുന്നത് അവൻ ഫറവോനോടും തന്റെ സ്വന്തം സഹോദരന്മാരോടും വിശ്വസ്തനായിരുന്നു. യോസഫിന്റെ വിശ്വാസമായിരുന്നു അവനെ വിശ്വസ്തനാക്കിയതെന്നുള്ളത് മറക്കരുത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാൻ വിശ്വസിക്കുന്നത് താങ്കളൊരു യഥാർത്ഥ ദൈവവൈതലാകുന്നുവെങ്കിൽ താങ്കൾ വിശ്വസ്തനായിരിക്കും, എല്ലായിടത്തും വിശ്വസ്തനായിരിക്കും എന്നത്രേ. നാം ജീവിക്കുന്ന ഈ കാലത്ത് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യം സംഭവിക്കുന്നത് എന്തെന്നാൽ, വളരെ ചുരുക്കം വിശ്വാസികളെ മാത്രമേ ഒരാൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കൂ എന്ന സ്ഥിതിയാണ്. ഇതോർക്കുമ്പോൾ എന്റെ ഹൃദയം വാസ്തവത്തിൽ തകരുകയാണ്. ഇതൊക്കെ പൊതുവായി വിളിച്ചു പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുമാണ്. ഉപാധികൾ പറഞ്ഞ് പലപ്പോഴും നാം രക്ഷപ്പെടുവാൻ ശ്രമിക്കാറില്ലേ? വാസ്തവത്തിൽ താങ്കൾ എല്ലാവരോടും വിശ്വസ്തനാണോ സുഹൃത്തെ? താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള സമയത്തിൽ താങ്കൾ വിശ്വസ്തനാണോ? താങ്കൾക്കുള്ള താലന്തുകളിൽ വിശ്വസ്തനാണോ? താങ്കൾക്കുള്ള സ്വത്തുക്കൾ വിനിയോഗിക്കുന്നതിൽ വിശ്വസ്തനാണോ? വിശ്വസ്തരായവർക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശ്വസ്തരായ ഒരു ചെറിയ കൂട്ടത്തെ എപ്പോഴും കാണുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവര് എന്നും എന്റെ ഹൃദയത്തിന് പ്രോത്സാഹജനകമാണ്. യോസഫ് അപ്രകാരത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു. അവന്റെ വിശ്വാസം ആകുന്നു അവനെ വിശ്വസ്തനാക്കിയത്. അതുമാത്രമല്ല, തന്റെ ജീവിതത്തിലെ സകല പരീക്ഷകളിലും പരിശോധനകളിലും ജീവിതത്തെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം യോസഫിന് നേടിക്കൊടുത്തതും അവന്റെ വിശ്വാസമായിരുന്നു. മറ്റുള്ളവരോട് ഒരു സഹതാപവും ദയാമനോഭാവവും ഉണ്ടാകുവാൻ കാരണമായതും യോസഫിന്റെ വിശ്വാസമായിരുന്നു. ആ ജയിലിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന പാനപാത്രവാഹകരോടും അപ്പക്കാരനോടും എത്രമാത്രം ദയയായിരുന്നു യോസഫിനുണ്ടായിരുന്നതെന്ന് ശ്രദ്ധിക്കുക. മുൻപോട്ട് പഠിക്കുമ്പോൾ തന്റെ സഹോദരന്മാരോട് യോസഫിനുണ്ടായിരുന്ന സഹതാപം നാം കാണുന്നതാണ്. യോസഫിന്റെ വിശ്വാസം അവനിൽ ചെയ്ത വേറൊരു കാര്യം എന്തെന്നാൽ, അത് അവനെ സൗമ്യതയുള്ള ഒരു വ്യക്തിയാക്കി തീർത്തു. തന്റെ സകല നേട്ടങ്ങൾക്കും യോസഫ് ദൈവത്തിന് മഹത്വം കൊടുത്തു. എത്ര മഹാനായ ഒരു വ്യക്തിയായിരുന്നു യോസഫ്! ഇതിന്റെ എല്ലാം കാരണം എന്തായിരുന്നു? അതെ, അവൻ ദൈവത്തെ വിശ്വസിച്ചു. തന്റെ പിതാവായ അബ്രഹാം വിശ്വസിച്ചതുപോലെ യോസഫും ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വിശ്വാസം പുറപ്പെടുവിച്ച ഫലം ഇവ ആയിരുന്നു. ഇവിടെ ഇതാ യോസഫ് കാരാഗ്രഹത്തിൽ ഓർക്കപ്പെടാത്തവനായി കഴിയുന്നു. എന്നാൽ സുഹൃത്തെ, ഒരാൾ അവനെ മറന്നിട്ടില്ല. ദൈവം അവനെ മറന്നിട്ടില്ല. ദൈവം യോസഫിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ താങ്കൾക്കും എനിക്കും ഒരു ദൂതുണ്ട്. താങ്കളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താകുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായി അറിയില്ല. പക്ഷേ എനിക്ക് ലഭിക്കുന്ന നൂറുകണക്കിന് കത്തുകളിൽ നിന്നും പലർക്കും വളരെ പ്രയാസമേറിയ സമയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഈ സാഹചര്യത്തിലായി എന്ന് ചിന്തിച്ച് തകർന്നിരിക്കുന്ന പ്രിയ സഹോദര, ദൈവം എന്റെ അവസ്ഥ ഒന്നും കാണുന്നില്ലേ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന സഹോദര, താങ്കൾക്ക് വേണ്ടിയാണ് ദൈവം യോസഫിന്റെ ഈ സംഭവം ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടുന്ന് താങ്കൾക്കായി കരുതുന്നു എന്നും താങ്കളുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും താങ്കൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതെ, താങ്കൾ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ താങ്കളുടെ തന്നെ നന്മയ്ക്കായി ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നതാണ്. അവിടുത്തെ ശിക്ഷ എപ്പോഴും നമ്മുടെ നന്മയ്ക്കാണ്. അവിടുന്ന് എത്ര നല്ലവനായ ദൈവമാണ്! സകലരും മറന്നെന്നാലും അവൻ മറക്കില്ല. സകല ആശാകേന്ദ്രങ്ങളും അസ്തമിച്ചെന്നാലും കരം പിടിച്ച് നടത്തുവാൻ അവൻ അടുത്തുണ്ട്. താങ്കളുടെ പ്രയാസം എന്നെ കൂടി അറിയിക്കും, ഞാനും പ്രാർത്ഥിക്കാം. ദൈവമക്കൾക്ക് ആശ്വസിക്കുവാനുള്ള ഒരേ ഒരിടം ദൈവത്തിൽ മാത്രമാണ്. അവിടുന്ന് താങ്കളെ ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ.
ബലമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ
ഇന്നത്തെ സന്ദേശം താങ്കൾക്ക് എപ്രകാരം പ്രയോജനപ്പെട്ടു എന്നറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. താങ്കളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ദയവായി ഞങ്ങളെ അറിയിച്ചാലും.
കത്തെഴുതേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
വിലാസം വീണ്ടും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
ജീവ സന്ദേശം.